ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ഏറ്റവും ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹം CMS-03 വിജയകരമായി വിക്ഷേപിച്ച് ISRO. വികസിത രാജ്യമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തുല്യ പങ്കാളിത്തം ആവശ്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. രാജ്യത്തെ ഗവേഷണ വികസന രംഗം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള എമർജിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നൊവേഷൻ കോൺക്ലേവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് സമാധാനപരമായി വോട്ട് രേഖപ്പെടുത്താനുള്ള സൌകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇന്ത്യ ഓസ്ട്രേലിയ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 5 വിക്കറ്റ് ജയം. ICC വനിതാ ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ഏറ്റവും ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹം CMS-03 വിജയകരമായി വിക്ഷേപിച്ച് ISRO. വൈകുന്നേരം 5:26 ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നായിരുന്നു വിക്ഷേപണം. 4000 കിലോഗ്രാം ഭാരം വഹിക്കാൻ ശേഷിയുള്ള LVM-3 റോക്കറ്റാണ് ദൌത്യത്തിനായി ഉപയോഗിച്ചത്. മൾട്ടിബാൻഡ് സൈനിക ആശയവിനിമയ ഉപഗ്രഹമാണ് CMS-03. ഈ ഉപഗ്രഹം ആത്മനിർഭർ ഭാരതിന്റെ മികച്ച ഉദാഹരണങ്ങളിലൊന്നാണെന്ന് ISRO ചെയർമാൻ V. നാരായണൻ പറഞ്ഞു. LVM ഉപയോഗിച്ച് ഇതുവരെ നടത്തിയ എല്ലാ ദൌത്യങ്ങളും വിജയകരമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.
I am happy to announce that LVM-3M5 launch vehicle has successfully injected the CMS-03 communication satellite in the required orbit. This is our 103rd launch from Sriharikota and the 8th successful mission of the LVM-3 launch vehicle.
എമർജിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നൊവേഷൻ കോൺക്ലേവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. 1,00,000 കോടി രൂപയുടെ ഗവേഷണ വികസന ഇന്നൊവേഷൻ സ്കീം ഫണ്ടിനും പ്രധാനമന്ത്രി ചടങ്ങിൽ തുടക്കം കുറിക്കും. രാജ്യത്തെ ഗവേഷണ വികസന ആവാസ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയാണ് കോൺക്ലേവ് ലക്ഷ്യമിടുന്നത്. ഇതിനായി അക്കാദമിക് ഗവേഷണ സ്ഥാപനങ്ങൾ, വ്യവസായം, സർക്കാർ മേഖലകളിൽ നിന്നുള്ള 3000-ലധികം പങ്കാളികളെ ഒരുമിച്ച് കൊണ്ടുവരും. 3 ദിവസത്തെ കോൺക്ലേവ് ഈ മാസം 5 സമാപിക്കും. 2047 വികസിത രാജ്യമാവുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തുല്യ പങ്കാളിത്തം ആവശ്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ പതഞ്ജലി സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾ രാജ്യത്തിന്റെ അഭിമാനം വർദ്ധിപ്പിക്കുമെന്നും ശ്രീമതി മുർമു പറഞ്ഞു.
ഭാരത് മാതാ കാ ഗൗരവ് ബഢായ് ആജ് സമയ് ആ ഗയാ ദേശ് കോ ആഗേ ബഢനേ കേ ലിയേ ക്യൂൻകി യഹാ 140 കരോഡ് ജനസംഖ്യ ഭാരത് മേ ഹേ ഉൻമേ സേ 50% മഹിലാ ഹേ ജോ ഹം സ്വപ്നേ ദേഖ് രഹേ ഹേ 2047 തക് ഭാരത് കോ വികസിത ഭാരത് ബനായേംഗേ തോ ബേട്ടിയാ ഓർ ഭായി സഭി കാ സഹയോഗ് ചാഹിയേ.
3 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിനായി ഡെറാഡൂണിലെ ജോളി ഗ്രാൻഡ് വിമാനത്താവളത്തിലെത്തിയ രാഷ്ട്രപതിയെ രാവിലെ ഗവർണർ ഗുർമീത് സിംഗും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമിയും ചേർന്ന് സ്വീകരിച്ചു. ഉത്തരാഖണ്ഡിന്റെ രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് നിയമസഭയിൽ നാളെ നടക്കുന്ന പരിപാടിയെ ശ്രീമതി മുർമു അഭിസംബോധന ചെയ്യും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. ഉപരാഷ്ട്രപതിയായ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ കേരള സന്ദർശനമാണിത്. നാളെ കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ് വജ്രജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇന്ത്യൻ കയർ കയറ്റുമതി ഫെഡറേഷൻ പ്രതിനിധികളുമായും കൊല്ലത്ത് കൂടിക്കാഴ്ച നടത്തും. കൊല്ലം നഗരപരിധിയിലെ സ്കൂളുകൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം അവധിയായിരിക്കും. മറ്റന്നാൾ തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ബീഹാറിൽ 1ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ പ്രചാരണം ഉച്ചസ്ഥായി. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ആരായിലും നവാഡയിലും പറ്റ്നയിലും നടന്ന തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി ബെഗുസരായിയിലും ഖഗാരിയയിലും നടന്ന കോൺഗ്രസ് റാലികളെ അഭിസംബോധന ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുസാഫർപൂരിലും വൈശാലിയിലും പ്രചാരണങ്ങളിൽ പങ്കെടുത്തു. JDU, RGD, ജൻ സ്വരാജ് പാർട്ടി തുടങ്ങിയ കക്ഷികളുടെ നേതൃത്വത്തിലും പ്രചാരണം ഊർജ്ജിതമായി പുരോഗമിക്കുകയാണ്. 2ാം ഘട്ട തിരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണത്തിനും ചൂടേറുകയാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് സമാധാനപരമായി വോട്ട് രേഖപ്പെടുത്താൻ വേണ്ട സൌകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായാൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കാൺപൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഈ മാസം 6-11 തീയതികളിലാണ് ബീഹാറിൽ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 14 നടക്കും. ചണ്ഡിഗഡിൽ അടുത്ത മാസം 6 മുതൽ 9 വരെ നടക്കാനിരിക്കുന്ന ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന്റെ തയ്യാറെടുപ്പുകൾ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം അവലോകനം ചെയ്തു. ശാസ്ത്രരംഗത്ത് ഇന്ത്യയുടെ നേട്ടങ്ങൾ എടുത്തു കാണിക്കുന്നതാകും പരിപാടിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യ സർക്കാരിന്റെ വിവിധ നയങ്ങൾക്ക് ദിശാബോധം നൽകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
ഓസ്ട്രേലിയയ്ക്കെതിരെയുള്ള 2020 പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 5 വിക്കറ്റ് ജയം. ഓസീസ് ഉയർത്തിയ 187 റൺ വിജയലക്ഷ്യം 5 വിക്കറ്റ് നഷ്ടത്തിൽ 9 പന്ത് ബാക്കി നിൽക്കെ ഇന്ത്യ മറികടന്നു. 3 വിക്കറ്റ് നേടിയ അർഷ്ദീപ് സിംഗാണ് കളിയിലെ താരം. ജയത്തോടെ പരമ്പരയിൽ ഓരോ ജയവുമായി ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമാണ്. ICC വനിതാ ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഇന്ത്യ 37.5 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 218 റൺ നേടി. മുംബൈയിൽ നടക്കുന്ന മത്സരം മഴയെ തുടർന്ന് വൈകിയാണ് ആരംഭിച്ചത്. ബഹ്റൈനിൽ വെള്ളിയാഴ്ച സമാപിച്ച ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ 48 മെഡലുകൾ നേടിയ ഇന്ത്യൻ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തതിലൂടെ അത്ലറ്റുകൾ ചരിത്രം സൃഷ്ടിച്ചതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അവരുടെ നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും തെളിഞ്ഞു കാണാൻ കഴിയുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ചിന്തകളെ പരിപോഷിപ്പിക്കുകയും വ്യക്തികളെയും സമൂഹത്തെയും ശാക്തീകരിക്കുകയും ചെയ്യുന്ന ഇടമാണ് ഗ്രന്ഥശാലകളെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തിന്റെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം ആഘോഷിക്കുന്നതിന് തിരുവനന്തപുരത്ത് PN പണിക്കർ ഫൌണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആധികാരികമായ വിവരങ്ങൾ ലഭിക്കാൻ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന വിജ്ഞാന കേന്ദ്രങ്ങളായി ഗ്രന്ഥശാലകൾ നിലകൊള്ളുന്നുവെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു.
In an age challenged by misinformation and fake news, libraries have emerged as trusted sources of factual information. My highest respect for Sri P.N. Panikarji, a pioneer of library and literacy movement in India. His timeless motto, Vaichu Valaruga, read and grow, continues to guide us even today. Kerala has been shining light in the civilizational journey.
കേരളത്തിലെ ഗ്രന്ഥശാലകളെ സാമൂഹിക ഉന്നമനത്തിനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിൽ PN പണിക്കർ വഹിച്ച പങ്കിനെയും ഉപരാഷ്ട്രപതി പ്രശംസിച്ചു. വായനയിലൂടെ കേരള സമൂഹം ആർജിച്ച മുന്നേറ്റത്തെ ലോകത്തിന് പരിചയപ്പെടുത്താൻ കഴിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. PN പണിക്കർ ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സമൂഹത്തെ ശാക്തീകരിക്കുന്ന ഗ്രന്ഥശാലകൾ എന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ക്രിയാത്മകമായ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവന്ന പൊതുവേദികളാണ് കേരളത്തിലെ വായനശാലകളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന കാരുണ്യസ്പർശം സീറോ പ്രോഫിറ്റ് ആന്റി ക്യാൻസർ ഡ്രഗ് പദ്ധതിയുടെ ഭാഗമായി 58 കാരുണ്യസ്പർശം സീറോ പ്രോഫിറ്റ് കൌണ്ടറുകൾ കൂടി ആരംഭിച്ചു. പുതിയ കൌണ്ടറുകളുടെ പ്രഖ്യാപനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ക്യാൻസർ രോഗികൾക്ക് വില കൂടിയ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാനാണ് കാരുണ്യസ്പർശം കൌണ്ടറുകൾ ലക്ഷ്യമിടുന്നത്. 4-ാമത് ആഗോള മറൈൻ സിംബോസിയം MECOS 4 മറ്റന്നാൾ കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ തുടക്കമാകും. സമുദ്ര ആവാസ വ്യവസ്ഥ, മത്സ്യബന്ധനം, അക്വാകൾച്ചർ എന്നീ രംഗങ്ങളിൽ നേരിടുന്ന വെല്ലുവിളികൾ ചർച്ചയാകും. ISRO മുൻ ചെയർമാൻ S. സോമനാഥ് സിംബോസിയം ഉദ്ഘാടനം ചെയ്യും. പരിപാടിയോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്കായി സമുദ്രവിഭവ ഭക്ഷ്യമേളയും സംഘടിപ്പിക്കും. പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവാണ് നൽകിയത്. 7,500 രൂപയിൽ താഴെയുള്ള ഹോട്ടൽ മുറികൾക്ക് GST 12% നിന്ന് 5% കുറച്ചത് വിനോദസഞ്ചാരികൾക്ക് വലിയ ആശ്വാസമായതായാണ് വിലയിരുത്തൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ ഏറ്റവും ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹം CMS-03 വിജയകരമായി വിക്ഷേപിച്ച് ISRO. വികസിത രാജ്യമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തുല്യ പങ്കാളിത്തം ആവശ്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. രാജ്യത്തെ ഗവേഷണ വികസന രംഗം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള എമർജിംഗ് സയൻസ് ആന്റ് ടെക്നോളജി ഇന്നൊവേഷൻ കോൺക്ലേവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് സമാധാനപരമായി വോട്ട് രേഖപ്പെടുത്താനുള്ള സൌകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇന്ത്യ ഓസ്ട്രേലിയ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 5 വിക്കറ്റ് ജയം. ICC വനിതാ ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.